2021 February 2 ചൊവ്വാഴ്ച കേരളകൗമുദി ഈ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് വിവാദവേളയിൽ സി പി ശ്രീഹർഷൻ എഴുതുന്നു. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ വർഗീയ ചേരുവകൾ, തദ്ദേശ തിരഞ്ഞെടുപ്പിലെ ജയപരാജയങ്ങളുടെ സ്വാധീനം നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ വലിയ തോതിൽ പ്രതിഫലിച്ചു കാണാറില്ല. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിയോജക മണ്ഡലത്തിലെ ജനപ്രതിനിധികളുടെ ജനപ്രിയത പലയിടത്തും അളവുകോലായി മാറും. ജനപ്രിയത ആപേക്ഷികമാണ്. പ്രാദേശിക തലത്തിൽ ഒരു തരത്തിലാണെങ്കിൽ MLA കാര്യത്തിൽ മറ്റൊരു തലത്തിലാണ്. അതിലൊരു അരാഷ്ട്രീയ ഘടകം മുഴച്ചു നിൽക്കുന്നുണ്ട്. എന്നാൽ തീർത്തും രാഷ്ട്രീയം മാത്രം മാനദണ്ഡമാകാറുള്ള ഇടങ്ങളിൽ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ഒരേ ഫലശ്രുതി സ്വാഭാവികവുമാണ്. ഇത്തരം കണക്കുകൂട്ടലുകൾ രാഷ്ട്രീയ കക്ഷികളിൽ പ്രതീക്ഷകളോ നെഞ്ചിടിപ്പുകളോ ഉയർത്തുന്നുണ്ടാവാം. പക്ഷേ അതിനേക്കാൾ ഇത്തവണ കേരള രാഷ്ട്രീയം കണ്ടുകൊണ്ടിരിക്കുന്നത് അസാധാരണമായ ചില ചലനങ്ങളാണ്. കേരള രാഷ്ട്രീയം എങ്ങോട്ട് സഞ്ചരിക്കുന്നുവെന്ന ചോദ്യം അസുഖകരമായ ചില ഉത്തരങ്ങളാണ് നൽകുന്നത്. പുകയുന്ന അഗ്നിപർവ്വതമോ? മധ്യകേരളത്തിലെ പ്രബല ക്രൈസ്തവ വിഭാഗമായ സുറിയാനി കത്തോലിക്കർക്കിടയിൽ മുമ്പെങ്ങും ഉണ്ടായിട്ടില്ലാത്ത വിധത്തിൽ ധ്രുവീകരണ ചിന്തകൾ ശക്തി പ്രാപിക്കുന്നതാണ് കേരളത്തിലെ രഹസ്യ പരസ്യ ചർച്ചകൾ. എത്ര തന്നെ ന്യായീകരണങ്ങൾ നിരത്താനുണ്ടായാലും സമൂഹമാധ്യമ കൂട്ടായ്മകളിലൂടെ പ്രചരിക്കുന്നതത്രയും സാക്ഷരതയിലും ആരോഗ്യ വിദ്യാഭ്യാസ സൂചികകളിലും മുന്നിൽ നിൽക്കുന്ന കേരളത്തിന്റെ സാമൂഹ്യ ജീവിതത്തോട് അത്രമേൽ പൊരുത്തപ്പെടുന്നതാണോ? സീറോ മലബാർ സഭ അടുത്തിടെയാണ് ലവ് ജിഹാദിനെതിരെ പ്രമേയം പാസാക്കിയത്. കത്തോലിക്കർക്കിടയിൽ പ്രകടമായി കാണുന്ന ഈ രാസമാറ്റം തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അവരുടെ ഗുണഫലം അനുഭവിച്ചുപോന്ന രാഷ്ട്രീയ മുന്നണിക്ക് നെഞ്ചിടിപ്പ് കൂട്ടുന്നത് സ്വാഭാവികം. വിമോചന സമരകാലം 1959 May 3 കത്തോലിക്കർ കേരളത്തിൽ പ്രഥമ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ ചെയ്തികൾക്കെതിരായി പ്രാർത്ഥനാദിനം ആചരിച്ചു. അന്ന് വൈകിട്ട് കോട്ടയത്ത് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ഐക്യ മഹാസമ്മേളനത്തിൽ വിമോചന സമര പ്രഖ്യാപനം നടന്നു. മന്നത്ത് പത്മനാഭന് സ്വീകരണമൊരുക്കി. എല്ലാവരും കൂടി യോജിച്ച് കമ്മ്യൂണിസ്റ്റ് കരടിയെ പിടികൂടി വലിച്ചെറിയാൻ പോവുകയാണെന്ന് മന്നം അവിടെ പ്രഖ്യാപിച്ചു. എ ജയശങ്കറിന്റെ കമ്മ്യൂണിസ്റ്റ് ഭരണവും വിമോചന സമരവും എന്ന പുസ്തകത്തിൽ നിന്നാണ് മേൽ സൂചിപ്പിച്ച ഭാഗം. വിമോചന സമരകാലത്ത് കമ്മ്യൂണിസ്റ്റ് അക്രമത്തിനെതിരെ ഫാദർ വടക്കൻ ഒരാഴ്ചയോളം നിരാഹാര സമരം നടത്തി. ആഹ്വാനം ചെയ്തത് 500,000 അംഗങ്ങളുള്ള ശാന്തിസേന ഉണ്ടാക്കാനായിരുന്നു. അന്ന് വടക്കൻ അച്ഛന് പിന്നിൽ അണിനിരന്നത് PSP-ക്കാർക്കൊപ്പം മുസ്ലിം ലീഗുമാണ്. കഥയും കാലവും മറിയുമ്പോൾ ഇന്ന് മുസ്ലിം ലീഗിനെതിരെ കത്തോലിക്കരുടെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ അമർഷം നുരഞ്ഞു പൊന്തുന്നു. അതൊരുതരം ഇസ്ലാമോഫോബിയയുടെ തലത്തിലേക്ക് വളരുന്നു എന്നത് സംഘപരിവാർ ശക്തികളെയും അവരിലേക്ക് വലിച്ചടുപ്പിക്കുന്നു. മുസ്ലിം ലീഗിനെതിരെയും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലീഗ് മുൻകൈയിൽ ജമാഅത്തെ ഇസ്ലാമിയെപ്പോലുള്ളവരുമായി കൂട്ടുകൂടാൻ UDF നീങ്ങിയതിനെ CPM ശക്തിയുക്തം ആക്രമിച്ചിരുന്നു. കലക്കവെള്ളത്തിലെ സാധ്യതകൾ മുന്നിൽ കണ്ടായിരുന്നു CPMന്റെയും ഇടതുപക്ഷത്തിന്റെയും ഈ നീക്കം. UDF നേതൃത്വം ലീഗ് കൈക്കലാക്കുന്നുവെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചതിന്റെ രാഷ്ട്രീയമാനം വലുതാവുന്നത് ഇവിടെയാണ്. മുസ്ലിം ജനസാമാന്യം ആത്മീയതയുടെ ഇടമായി കരുതുന്നതും മതമൈത്രിയുടെ പ്രതീകമായി വിലയിരുത്തപ്പെടുന്നതുമായ പാണക്കാട് കൊടപ്പനയ്ക്കൽ തറവാട്ടിൽ ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും സന്ദർശനം നൽകുന്ന സന്ദേശമെന്താണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി A.V. വിമർശിച്ചു. ഇത് അല്പം കടന്ന കൈയായി എന്ന് CPMും കരുതുന്നുണ്ട്. അപ്പോഴും ലീഗിനെ ചൊല്ലി പരസ്യസംവാദം തുടരട്ടെ എന്ന് CPM ചിന്തിക്കുന്നതിന്റെ കാരണം അവർക്ക് എക്കാലവും മരീചികയായി നിന്നിരുന്ന മധ്യകേരളത്തിലെ, പ്രത്യേകിച്ച് കോട്ടയം എറണാകുളം ബെൽറ്റിലെ രാഷ്ട്രീയ കാലാവസ്ഥ വ്യതിയാനമാണ്. സമസ്ത പോലുള്ള മുസ്ലിം വിഭാഗത്തെ കൂടെ നിർത്താനുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് CPM ഒരു വശത്ത് വിജയകരമാക്കുമ്പോഴാണ് ഇത്. മധ്യകേരളവും ക്രിസ്ത്യാനിയും. മധ്യകേരളത്തിലെ ക്രൈസ്തവരിൽ പ്രബലർ സുറിയാനി കത്തോലിക്കർ തന്നെ. വോട്ടുകുത്തി യന്ത്രമെന്ന് ഒരു മെത്രാൻ സ്വയം വിശേഷിപ്പിച്ച സീറോ മലബാർ സഭക്കാർ. കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, തൃശൂർ, ആലപ്പുഴ ജില്ലയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലായി വ്യാപിച്ചുകിടക്കുന്ന സമൂഹം. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് ജില്ലകളിലെ മലയോര മേഖലയിലെ കുടിയേറ്റ പ്രബലർ. തിരുവനന്തപുരത്തും കൊല്ലത്തുമുണ്ട് ഇവരുടെ കുടിയേറ്റ മേഖലകൾ. ചുരുക്കി പറഞ്ഞാൽ കേരളമാകെ പടർന്നു പന്തലിച്ച് നിൽക്കുന്നവർ. കത്തോലിക്കരുടെ തന്നെ ലത്തീൻ സമുദായവും തീരദേശ മേഖലകളിൽ ശക്തമാണ്. കത്തോലിക്ക സഭയുടെ 22 പൌരസ്ത്യ സഭകളിൽ ഏറ്റവും വലിയ രണ്ടാമത്തെ വ്യക്തിസഭയാണ് സീറോ മലബാർ സഭ. വിമോചന സമരകാലം മുതൽ കേരളത്തിൽ വലതുപക്ഷ രാഷ്ട്രീയത്തോട് ചേർന്നു നിൽക്കുന്നവരാണ് ഇവരെല്ലാം. മറ്റ് ക്രൈസ്തവ സഭാ വിഭാഗങ്ങളായ ഓർത്തഡോക്സ്, യാക്കോബായ, മാർത്തോമ വിഭാഗങ്ങളെല്ലാം ചേർന്നാലും സുറിയാനി കത്തോലിക്കരുടെ പകുതിയേ വരൂ. ക്രിസ്തുവർഷം 52 ക്രിസ്തുവിന്റെ 12 അപ്പോസ്തലന്മാരിൽ ഒരുവനായ തോമാശ് ലീഹ മുസിരിസ് അഥവാ കൊടുങ്ങല്ലൂരിൽ കപ്പലിറങ്ങിയതോടെയാണ് കേരളത്തിൽ ക്രിസ്ത്യാനികളുടെ ഉദയമെന്നാണ് ചരിത്രം. മാർത്തോമ സഭക്കാരാണ് ആദ്യ വംശത്തിന്റെ പിന്മുറയായി അവകാശപ്പെടുന്നത്. സിറിയയിൽ നിന്ന് പലായനം ചെയ്തെത്തിയ സുറിയാനി ക്രിസ്ത്യാനികൾ പിൽക്കാലത്ത് ക്രൈസ്തവരുടെ ആധിപത്യം ഏറ്റെടുത്തു. ഉദയംപേരൂർ സുന്നഹദോസാണ് കത്തോലിക്ക സഭയുമായി ഇവരെ പിന്നീട് യോജിപ്പിക്കുന്നത്. ചരിത്രം അവിടെ നിൽക്കട്ടെ. സുറിയാനി കത്തോലിക്കർക്കിടയിലെ സോഷ്യൽ മീഡിയ പ്രചരണത്തിന്റെ ചുവടുപിടിച്ച് സമീപകാലത്ത് സീറോ മലബാർ സഭയുടെ ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം നടത്തിയ ലീഗ് വിരുദ്ധ പ്രസ്താവന ഇപ്പോൾ ചർച്ചയാണ്. യുഡിഎഫിന്റെ അടിത്തറ. യുഡിഎഫ് മുന്നണിയുടെ അസ്തിത്വം കെട്ടിപ്പൊക്കിയിരിക്കുന്നത് ഒരു കാലത്ത് സിറിയൻ കത്തോലിക്കരുടെയും താങ്ങുകൊണ്ടായിരുന്നു. മലബാറിൽ മുസ്ലിം ലീഗ്, മധ്യകേരളത്തിൽ കലർപ്പില്ലാത്ത കത്തോലിക്കനായ KM മാണി യുഡിഎഫ് ചേരുവ ഇങ്ങനെയായിരുന്നു. ഇന്ന് മാണിയില്ലാത്ത കേരള രാഷ്ട്രീയത്തിൽ മാണിയുടെ പുത്രൻ ജോസ് കെ മാണി ഇടത്തോട്ട് പോയതിനേക്കാളേറെ ആ പുത്രനെ യുഡിഎഫ് പുറംകാലുകൊണ്ട് ചവിട്ടി പുറത്താക്കിയതാണ് ചർച്ചയായി തീർന്നത്. യുഡിഎഫിന്റെ നായകരിലൊരാളായി സുറിയാനി കത്തോലിക്കനായി പേരിനു പറയാൻ PJ ജോസഫുണ്ട്. മാണിയുടെ തലയെടുപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ അത്രയ്ക്കില്ല തന്നെ. ജോസ് കെ മാണിയെ കരുതലോടെ കാത്തും മുസ്ലിം ലീഗിനെ കടന്നാക്രമിച്ചും ഇടതുപക്ഷം കേരള രാഷ്ട്രീയത്തിൽ നടത്തുന്ന കളിക്കിടയിൽ തദ്ദേശഫലത്തിന് ശേഷം തെറ്റിപ്പോകുന്ന ബാലൻസ് ഉറപ്പിച്ചു നിർത്താനുള്ള ഭഗീരഥ യത്നത്തിലാണ് UDF. സുറിയാനി കത്തോലിക്കരല്ലാത്ത മെത്രാൻ ബാവ കക്ഷിമാരുടെ സഭാതർക്കത്തിൽ കഴിഞ്ഞ UDF സർക്കാർ നിസ്സഹായരായി നിന്നെങ്കിൽ ഇരകളായി നിൽക്കുന്ന യാക്കോബായ സഭക്കാരുടെ വിശ്വാസമാർജിക്കുന്നതിൽ വൻ വിജയമാണ് പിണറായി മുഖ്യമന്ത്രി നേടിയത്. ഉമ്മൻചാണ്ടിയുടെ സ്വന്തം പുതുപ്പള്ളി മണ്ഡലത്തിൽ 9-ൽ 8 പഞ്ചായത്തും UDFനെ കൈവിട്ടത് പ്രബലരായ ബാവ കക്ഷിക്കാർ അഥവാ യാക്കോബായക്കാരുടെ പൂർണ്ണ പിന്തുണ ഇടതിന് ലഭിച്ചതിന് ാണ് ഉമ്മൻചാണ്ടിയുടെ മണ്ഡലമാറ്റം ചർച്ചയാവുന്നതിന് പിന്നിൽ ഇത്തരം ചില തിരയിളക്കങ്ങളുമുണ്ടെന്ന് കോൺഗ്രസിൽ ചിലരെങ്കിലും അടക്കം പറയുന്നു. ഹാഗിയ സോഫിയ. തുർക്കി ഇസ്താംബൂളിലെ പ്രാചീന ആരാധനാലയമായ ഹാഗിയ സോഫിയ 360 ആണ്ടിൽ ക്രിസ്ത്യൻ പള്ളിയായി നിർമ്മിക്കപ്പെട്ടതാണ്. ഓട്ടോമൻ ആധിപത്യത്തെ തുടർന്ന് 1453 ഇത് മുസ്ലിം പള്ളിയായി. 1935 ഇത് മ്യൂസിയമായി. കഴിഞ്ഞ വർഷം ജൂലൈയിൽ തുർക്കി പ്രസിഡന്റ് തയ്യിപ് എർദോഗൻ മ്യൂസിയം പദവി റദ്ദാക്കി ഹാഗിയ സോഫിയയെ മുസ്ലിം ആരാധനാലയമാക്കി. ഇതിനെ അനുകൂലിച്ച് മുസ്ലിം ലീഗ് മുഖപത്രത്തിൽ പാണക്കാട് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ എഴുതിയ ലേഖനവും സുറിയാനി കത്തോലിക്കരുടെ ലീഗ് വിരുദ്ധ വികാരത്തെ ശക്തിപ്പെടുത്തിയെന്ന് ലീഗ് നേതൃത്വം തിരിച്ചറിഞ്ഞു. ബാബറി മസ്ജിദ് പ്രശ്നത്തിൽ ശരിയായ നിലപാടെടുത്ത ലീഗ് ഹാഗിയ സോഫിയയുടെ കാര്യത്തിലെടുത്തത് ഇരട്ടത്താപ്പെന്ന് CPM നേതൃത്വം തുടക്കത്തിലെ വിമർശിച്ചതും ക്രൈസ്തവ വികാരം മനസ്സിലാക്കിയിട്ടായിരുന്നു. ക്രൈസ്തവരോഷം തണുപ്പിക്കാനാണ് PK കുഞ്ഞാലിക്കുട്ടിയുടെ മുൻകൈയിൽ അടുത്തിടെ അരമനകൾ കയറിയിറങ്ങിയത്. സഭാതർക്കത്തിൽ സർക്കാരിനോടും മുഖ്യമന്ത്രിയോടും ഇപ്പോൾ അതൃപ്തിയുമായി നിലനിൽക്കുന്ന ഓർത്തഡോക്സ് സഭാ തിരുമേനിമാർ കത്തോലിക്കർക്കും മുസ്ലിം ലീഗിനുമിടയിലെ അകൽച്ച മാറ്റിയെടുക്കാനുള്ള മധ്യസ്ഥ റോളുമായി പാണക്കാട്ടെത്തിയത് കഴിഞ്ഞ ദിവസമാണ്. ആ ഓർത്തഡോക്സ് തിരുമേനിമാരെയും സുറിയാനി കത്തോലിക്കരുടെ സോഷ്യൽ മീഡിയ വിമർശകർ വെറുതെ വിടുന്നില്ല എന്നതാണ് ആന്റി ക്ലൈമാക്സ്. മലബാറിൽ UDFന്റെ അടിത്തറ മുസ്ലിം ലീഗാണെന്നതിൽ സംശയമില്ല. മധ്യതിരുവിതാംകൂറിലോ കത്തോലിക്കനായ മാണിയുടെ പാർട്ടി ഇല്ലെങ്കിലും കോൺഗ്രസിനകത്ത് സുറിയാനി കത്തോലിക്കർ ഇഷ്ടംപോലെയുണ്ട്. എന്നാൽ AI ഗ്രൂപ്പ് മാനേജർമാർ ഇരു ഗ്രൂപ്പുകളിലുമായുള്ള ഈ കത്തോലിക്കർക്കൊന്നും തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അവസരം നൽകുന്നില്ലെന്ന പരാതി കോൺഗ്രസിനകത്ത് ശക്തമാണ്. കോട്ടയത്തെ കോൺഗ്രസിൽ ടോമി കല്ലാനിയെയും യുവനേതാവ് അജീഷ് ബെൻ മാത്യുവിനെയും പോലെയുള്ളവർ ഊഴത്തിനായി കാത്തുനിൽക്കുമ്പോൾ സ്ഥിരം നടന്മാർ കളമടക്കി വാഴുന്നതിലെ അമർഷം ശക്തമാണ് ഇവിടെ. ഒരു മുതിർന്ന നേതാവ് ഇനി മത്സരത്തിനില്ലെന്ന് ഒരഭിമുഖത്തിൽ പറഞ്ഞത് അതിനാലാണ്. കേരളത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആര് ജയിച്ചാലും ഇടത് വലത് മുന്നണികൾ തമ്മിലെ വോട്ടുവ്യത്യാസം കുറച്ചുകാലം മുമ്പുവരെ 2%. 2016 BJP സജീവ സാന്നിധ്യമായപ്പോൾ ഇതിൽ മാറ്റമുണ്ടായി. ക്രൈസ്തവ വോട്ടുകൾ ശതമാനക്കണക്കിൽ നിർണായകമാണ്. ഇടത് വലത് മുന്നണികൾ അതിനായി കിണഞ്ഞ് ശ്രമിക്കുമ്പോൾ തിരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ ചേരുവ തീർത്തും വർഗീയമാകുന്നുവോ?